Giant Radio Podcast.
Flora Annie Steele എഴുതിയ നോർവേയിലെ ബ്ലാക്ക് ബുൾ. വളരെ കാലം മുമ്പ് നോർവേയിൽ മൂന്ന് പെൺമക്കളുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നു. ഇപ്പോൾ അവർ എല്ലാവരും സുന്ദരികളായിരുന്നു. ഒരു രാത്രി അവർ ആരെയാണ് വിവാഹം കഴിക്കാനെന്ന് അവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. മൂത്ത് അവൾ പറഞ്ഞു, എനിക്ക് രാജാവിനേക്കാൾ താഴ്ന്ന ആരും ഉണ്ടാകില്ല. രണ്ടാമത്തെ ആൾ പറഞ്ഞു, എനിക്ക് കർത്താവിനേക്കാൾ താഴെ ആരും ഉണ്ടാകില്ല. എന്നാൽ മൂന്നാമത്തേത് ഏറ്റവും സുന്ദരിയും ഉല്ലാസവതിയുമായ അവളുടെ തല കുലുക്കി അവളുടെ കണ്ണിൽ എന്തോ ഒരു തിളക്കത്തോടെ പറഞ്ഞു, എന്തിനാണ് ഇത്ര അഹങ്കാരം? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോർവേയിലെ ബ്ലാക്ക് ബുള്ളിനെ കൊണ്ട് തൃപ്തിയാകും. അതോടെ മറ്റ് സഹോദരിമാർ അവളോട് മിണ്ടാതിരിക്കാനും അത്തരമൊരു രാക്ഷസനെ കുറിച്ച് നിസാരമായി സംസാരിക്കരുതെന്നും ആവശ്യപ്പെട്ടു. നോർവേയിലെ ബ്ലാക്ക് ബുൾ ഒരു ഭയങ്കര രാക്ഷസനായിരുന്നു എന്നതിൽ സംശയമില്ല. എന്നാൽ ഇളയ മകൾ ചിരിക്കും, അതിനാൽ നോർവേയിലെ ബ്ലാക്ക് ബുൾ കൊണ്ട് തൃപ്തിപ്പെടുമെന്ന് അവൾ മൂന്ന് തവണ പറഞ്ഞു. നന്നായി. പിറ്റേന്ന് രാവിലെ തൻ്റെ മൂത്ത മകളുടെ വിവാഹം ചോദിക്കാൻ ഒരു രാജാവ് വന്നു. അങ്ങനെ വിവാഹത്തിൽ വലിയ ആഹ്ലാദങ്ങൾ ഉണ്ടായിരുന്നു. വരനും വധുവും വിവാഹം കഴിച്ച് അവരുടെ വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ അടുത്തതായി സംഭവിച്ചത് ഒരു കർത്താവ് വഴിയരികിൽ നിൽക്കുന്നതായിരുന്നു. രണ്ടാമത്തെ മകളെ വിവാഹം കഴിക്കാൻ അവൻ ആഗ്രഹിച്ചു. അങ്ങനെ അവർ വിവാഹിതരായി. വളരെ സന്തോഷവുമുണ്ടായി. ഇപ്പോൾ ഇതിനുശേഷം സഹോദരിമാരിൽ ഏറ്റവും ഇളയത് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അവൾ അമ്മയുടെ കണ്ണിലെ കരടായിരുന്നു. ഒരു ദിവസം രാവിലെ വാതിക്കൽ ഭയങ്കരമായ ഒരു മുഴക്കം കേട്ടപ്പോൾ അമ്മയ്ക്ക് എന്തോ തോന്നിയെന്ന് നിങ്ങൾ ഊഹിക്കാം. അവിടെ ഒരു വലിയ കറുത്ത കാള തൻ്റെ വധുവിനെ കാത്തിരിക്കുന്നു. അവൾ കരഞ്ഞു. ആദ്യം പെൺകുട്ടി ഓടിപ്പോയി ഭയം നൊളിച്ചു. പക്ഷേ അവിടെ കാള കാത്തുനിന്നു. അവസാനം പെൺകുട്ടി വന്ന് പറഞ്ഞു, നോർവേയിലെ ബ്ലാക്ക് ബുൾ കൊണ്ട് തൃപ്തിപ്പെടുമെന്ന് ഞാൻ വാക്ക് കൊടുത്തതല്ലേ? എനിക്കെൻ്റെ വാക്ക് പാലിക്കണം. വിടമ്മേ, എന്നെ ഇനി അമ്മ കാണില്ല. എന്നിട്ട് അവൾ ബ്ലാക്ക് ബുള്ളിൻ്റെ പുറകിൽ കയറി. അത് നിശബ്ദമായി അവളോടൊപ്പം നടന്നു. കാള ഏറ്റവും സുഖമായ പാതകളും എളുപ്പമുള്ള റോഡുകളും തിരഞ്ഞെടുത്തു. അങ്ങനെ ഒടുവിൽ പെൺകുട്ടിക്ക് ഭയം കുറഞ്ഞു. പക്ഷേ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. തളർന്നു വീഴാൻ അടുത്തിരുന്നു. കറുത്ത കാള അവളോടൊരു മുഴക്കമില്ലാത്ത മൃദുവായ ശബ്ദത്തിൽ ചോദിച്ചു, എൻ്റെ ഇടത് ചെവിയിൽ നിന്നും തിന്നു, എൻ്റെ വലത് ചെവിയിൽ നിന്നും കുടിച്ചോളൂ. നാളത്തെ രാത്രിയിലേക്കും വേണ്ടി സേവിക്കണമെന്ന് അവൻ അവളോട് പറഞ്ഞു. അവൻ പറഞ്ഞതനുസരിച്ചു. അതാ, ഇടത് ചെവി നിറയെ രുചികരമായ ഭക്ഷണ സാധനങ്ങളാൽ നിറഞ്ഞിരുന്നു. വലതുവശത്ത് ഏറ്റവും സ്വാദിഷ്ടമായ പാനീയങ്ങളും നിറഞ്ഞിരുന്നു. അങ്ങനെ അവർ പല ഭയാനകമായ വനങ്ങളിലൂടെയും സഞ്ചരിച്ചു. ബ്ലാക്ക് ബുൾ ഒരിക്കലും കടിയേറ്റില്ല. പക്ഷേ അവൻ ചുമന്ന പെൺകുട്ടി ഇടത് ചെവിയിൽ നിന്നും തിന്നുകയും വലത് ചെവിയിൽ നിന്നും കുടിക്കുകയും നാളത്തെ രാത്രി സേവിക്കാൻ അവൾ ബാക്കി വെക്കുകയും ചെയ്തു. അവൾ അവൻ്റെ വിശാലമായ മുതുകിൽ കിടന്ന് ചൂടുമായി ഉറങ്ങി. സൂര്യൻ അസ്തമിക്കുമ്പോൾ രാജകുമാരന്മാരും രാജകുമാരിമാരും പച്ചപ്പുല്ലിൽ മിരുന്നാസ്വദിച്ചു കൊണ്ടിരുന്ന മനോഹരമായ ഒരു കൊട്ടാരത്തിൽ അവർ എത്തി. അവൻ ആകെ ക്ഷീണിച്ചിരുന്നു. ഒരു കാൽ മുടന്തി കിടന്നു. ഇപ്പോൾ അപരിചിതയായ ആ കൂട്ടാളികളെക്കുറിച്ച് വളരെ ആശ്ചര്യപ്പെട്ടുവെങ്കിലും അവർ പെൺകുട്ടിയോട് അവരോടൊപ്പം ചേരാൻ ആവശ്യപ്പെടുകയും ബ്ലാക്ക് ബുള്ളിനെ ഒരു വയലിലേക്ക് കൊണ്ടുപോകാൻ പറയുകയും ചെയ്തു. പക്ഷേ തനിക്ക് വേണ്ടി ബ്ലാക്ക് ബുൾ ചെയ്ത എല്ലാം ഓർത്ത് പെൺകുട്ടി അവനെ തന്നോടൊപ്പം നിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. പിന്നെ ഇതാ, തൽക്ഷണം എല്ലാവരും അമ്പരിച്ചു പോയി. അവിടെ പ്രത്യക്ഷപ്പെട്ടത് ഭയാനകമായ ഒരു കാളയല്ല, മറിച്ച് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സുന്ദരനായ രാജകുമാരന്മാരിൽ ഒരാളാണ്. അവൻ തൻ്റെ ക്രൂരമായ ശാപം തകർന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ വിമോചകന്റെ കാലുകൾ വീണു. അവനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദുഷ്ടയായ സ്ത്രീ സ്വന്തം ഇഷ്ടപ്രകാരം ഒരു സുന്ദരിയായ പെൺകുട്ടി അവനോടൊരു ഉപകാരം ചെയ്യുന്നതുവരെ അവനെ അക്ഷരപിശപ്പ് ചെയ്യുമെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അപകടം അവസാനിച്ചിട്ടില്ല. രാത്രിയിൽ മന്ത്രവാദം തകരും, പകൽ പിന്നെയും വരും, അവൻ പറഞ്ഞു. അതിനാൽ അടുത്ത ദിവസം രാവിലെ രാജകുമാരന് ഒരു കാളയുടെ രൂപം പുനരാരംഭിക്കേണ്ടി വന്നു. അവർ ഒരുമിച്ച് പുറപ്പെട്ടു. ഇരുണ്ടതും ഭയങ്കരവുമായ ഒരു താഴ്വരയിൽ എത്തുന്നതു വരെ അവർ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നു. ഇവിടെ അവനവളെ ഇറക്കി ഒരു വലിയ പാറയിലിരുത്തി. നീ ഇവിടെ നിൽക്കണം, ഞാൻ പോയി ആ ദുഷ്ടയായ സ്ത്രീയോട് യുദ്ധം ചെയ്യും. ഞാൻ അകലെ ആയിരിക്കുമ്പോൾ കൈയും കാലും നീ അനക്കരുത്, അല്ലാത്ത പക്ഷം ഞാൻ നിന്നിൽ നിന്നും ഒരിക്കലും കണ്ടെത്താനാകില്ല. നിന്റെ ചുറ്റുമുള്ളതെല്ലാം നീലയായി മാറിയാൽ ഞാൻ ജയിക്കും, ദുഷ്ടനെ അടിച്ചു വീഴ്ത്തും. എന്നാൽ എല്ലാം ചുവപ്പായാൽ അവൾ എന്നെ കീഴടക്കി എന്ന് കരുതണം, അവൻ പറഞ്ഞു. അതോടൊപ്പം ഭയങ്കര അലർച്ചയോടെ അവൻ തൻ്റെ ശത്രുവിനെ കണ്ടെത്താൻ പുറപ്പെട്ടു. അവൾ ഒരു എലിയെ പോലെ നിശ്ചലമായിരുന്നു. കയ്യോ കാലോ അവളുടെ കണ്ണുകളോ പോലും അനക്കിയില്ല. അവൾ അവനെ കാത്തിരുന്നു. പിന്നെ അവസാനം എല്ലാം നീല നിറമായി. നിശ്ചലമായി നിൽക്കാൻ മറന്ന കാമുകൻ വിജയിച്ചെന്ന് കരുതി തൻ്റെ കാലുകളിലൊന്ന് ഉയർത്തി. അങ്ങനെ അവൾ അവനെ കാത്തിരുന്നു, വളരെ കാലം കാത്തിരുന്നു. പക്ഷേ രാജകുമാരന് അവളെ കണ്ടെത്താനായില്ല. ഒടുവിൽ അവൾ എഴുന്നേറ്റ് ലോകമെമ്പാടും അവനെ തേടിപ്പോയി. അങ്ങനെ ആ പെൺകുട്ടി യാത്ര തുടർന്നു. ഒരു ദിവസം വരെ ഇരുണ്ട വനത്തിനുള്ളിൽ അവൾ ഒരു ചെറിയ കുടിലിലെത്തി. അവിടെ ഒരു വൃദ്ധ അവൾക്ക് ഭക്ഷണവും പാർപ്പിടവും നൽകി. അവസാനം അവൾ അവൾക്ക് 3 അണ്ടിപ്പരിപ്പും ഒരു വാൽനട്ടും ഒരു ഫീൽ ബ്രെഡും എന്നിവ നൽകി. നിന്റെ ഹൃദയം തകരാൻ പോലെ ആകുമ്പോൾ ഒരിക്കൽ കൂടി തകരാൻ തോന്നുമ്പോൾ ഒരു പരിപ്പും അതിൻ്റെ തോടിലും പൊട്ടിക്കുക, അത് നിനക്ക് നന്നായി ചേരും, ആ വൃദ്ധ പറഞ്ഞു. ഇതിനുശേഷം അവളുടെ ഹൃദയം നിറഞ്ഞതായി തോന്നി. മുറ്റത്ത് പാചകക്കാരും ബേക്കറിക്കാരും നിറഞ്ഞ് ഒരു കോട്ടയിൽ എത്തുന്നിടം വരെ അവൾ അലഞ്ഞു നടന്നു. ചിലർ ഈ വഴി ഓടുന്നു, ചിലർ അങ്ങോട്ടേക്ക് ഓടുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്കറിയില്ലായിരുന്നു. അവൾക്കുണ്ടായിരുന്ന സുന്ദരനായ രാജകുമാരനെ അല്ലാതെ മറ്റാരാണ് കടന്നു പോകേണ്ടത്? അവൻ്റെ അരികിലുണ്ടായിരുന്നത് ആ ദിവസം തന്നെ അവനെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ആ ദുഷ്ട സ്ത്രീയായിരുന്നു. ആ കാഴ്ചയിൽ അവളുടെ ഹൃദയം ശരിക്കും പൊട്ടിപ്പോകുന്ന പോലെയായിരുന്നു. അങ്ങനെ അവളുടെ കൈകളിൽ ഒന്ന് പൊട്ടിക്കേണ്ട സമയം അതിക്രമിച്ചിരുന്നു. അങ്ങനെ അവൾ വാൽനട്ട് പൊട്ടിച്ചു. അത് ഏറ്റവും വലുതായിരുന്നു. അതിൽ നിന്ന് ഒരു അത്ഭുതകരമായ ചെറിയ സ്ത്രീ തനിക്ക് കഴിയുന്നത്ര വേഗത്തിൽ കമ്പിളി തയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ആ ദുഷ്ട സ്ത്രീ ഈ അത്ഭുതകരമായ കാര്യം കണ്ടപ്പോൾ അവൾ കോട്ടയിലുള്ള അവളുടെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടിക്ക് വാഗ്ദാനം ചെയ്തു. നീ രാജകുമാരനുമായുള്ള വിവാഹം ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചാൽ ഈ രാത്രി ഞാൻ അവൻ്റെ മുറിയിൽ നിന്നെ വിടാം. ഇപ്പോൾ ആ ദുഷ്ട സ്ത്രീയെ പോലെ മണവാട്ടി എല്ലാം സ്വന്തം വഴിക്ക് ആഗ്രഹിച്ചു. അവൾ സമ്മതിച്ചു. എന്നാൽ ഡ്യൂക്ക് വിശ്രമിക്കാൻ പോകുന്നതിന് മുമ്പ് അവൾ സ്വന്തം കൈകൊണ്ട് ഒരു ചൂടുള്ള പാനീയം നൽകി. അത് കുടിക്കുന്ന ആർക്കും രാവിലെ വരെ ഉറങ്ങാൻ കഴിയും. അങ്ങനെ പെൺകുട്ടി രാജകുമാരൻ്റെ അറയിലേക്ക് ചെന്നു. അവന് ആ പാനീയം നൽകി. എന്നിട്ട് അവനോട് പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി എത്ര ദൂരം അന്വേഷിച്ചു. ഞാൻ വളരെ കാലമായി അന്വേഷിച്ചു. പ്രിയപ്പെട്ട നൂറോവേ, ഞാൻ നിന്റെ അടുത്തേക്ക് വന്നോട്ടെ. രാജകുമാരൻ പാനീയം കുടിച്ചതിന് ശേഷം ഉറങ്ങിപ്പോയി. അങ്ങനെ ആ ദിവസം വന്നപ്പോൾ പെൺകുട്ടിക്ക് അവളവിടെ ഉണ്ടായിരുന്നത് അവനറിയാതെ അവനെ വിട്ടു പോകേണ്ടി വന്നു. അപ്പോൾ ഒരിക്കൽ കൂടി അവളുടെ ഹൃദയം പൊട്ടിപ്പോകാൻ തുടങ്ങി. വീണ്ടും വീണ്ടും അവൾ വിഷമിച്ചുകൊണ്ടേയിരുന്നു. അവൾ ഫിൽനട്ട് നട്ട് പൊട്ടിച്ചു. കാരണം അത് അടുത്തത് വെച്ച് ഏറ്റവും വലുതായിരുന്നു. അതിൽ നിന്ന് ഒരു അത്ഭുതകരമായ കൊച്ചു സ്ത്രീ അവൾക്ക് കറക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ കറക്കുന്നു. മന്ത്രവാദിനിയായ ആ മണവാട്ടി ഈ അത്ഭുതകരമായ കാര്യം കണ്ടപ്പോൾ അത് സ്വന്തമാക്കാൻ വേണ്ടി വീണ്ടും അവളുടെ കല്യാണം മാറ്റിവെക്കാൻ തീരുമാനിച്ചു. വീണ്ടും ആ പെൺകുട്ടി രാജകുമാരൻ്റെ മുറിയിൽ പോകാൻ അവൾ പറഞ്ഞു. പിന്നെ അവൾ മുറിയിൽ ചെന്ന് രാജകുമാരന് പാനീയം നൽകി. അതിനുശേഷം വീണ്ടും പറഞ്ഞു, ഞാൻ നിനക്കായി എത്ര ദൂരം അന്വേഷിച്ചു, നിനക്ക് വേണ്ടി വളരെ കാലം നടന്നു, ഞാൻ നിന്റെ അടുക്കൽ ഒന്നു വന്നോട്ടെ. പക്ഷേ നമ്മുടെ രാജകുമാരൻ അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു. അതുകൊണ്ട് അവളുടെ മനസ്സ് വീണ്ടും വിഷമിച്ചു. അവൾ അവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു. ആ പെൺകുട്ടിയുടെ ഹൃദയം പൊട്ടിപ്പോകാൻ തുടങ്ങി. അവൾ അവസാനമായി അവളുടെ കയ്യിലിരുന്ന ആ തവിട്ട് നിറത്തിലുള്ള നട്ട് പൊളിച്ചു. ഇത് കണ്ടപ്പോൾ ആ മണവാട്ടിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഒന്നും കൂടി അവളെ പറ്റിച്ച് അത് സ്വന്തമാക്കാമെന്ന് കരുതി. ഡ്യൂക്ക് അന്ന് രാവിലെ വസ്ത്രം ധരിക്കുമ്പോൾ രാത്രിയിൽ കൊട്ടാരത്തിൽ നടന്ന വിചിത്രമായ കാര്യങ്ങളെപ്പറ്റി ദാസന്മാർ തമ്മിൽ സംസാരിക്കുന്നത് അവൻ കേട്ടു. അവൻ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൻ്റെ ദാസനോട് തിരക്കി. അപ്പോൾ ആ ദാസൻ പറഞ്ഞു, യജമാനൻ ഇന്ന് രാത്രി ഉറങ്ങുന്നില്ലെങ്കിൽ രാത്രിയിൽ എന്താണ് നടക്കുന്നതെന്ന് അങ്ങേക്ക് കാണാം. അവർ കൊണ്ടുവരുന്ന ആ പാനീയം കുടിക്കാതിരുന്നാൽ മാത്രം മതി. ഇത് കേട്ട് രാജകുമാരൻ ആകെ അതിശയിച്ചു. ദുഷ്ടബധു അവൻ്റെ പാനീയം കൊണ്ടുവന്നപ്പോൾ അത് മതിയായ മധുരമല്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിവ് പറഞ്ഞു. പിന്നെ അവൾ തേനെടുക്കാനായി പോയി. പിന്നെ പാനീയം കുടിച്ചെന്ന് അവളെ വിശ്വസിപ്പിച്ചു. ഞാൻ നിന്നെ എത്രമാത്രം അന്വേഷിച്ചു, എവിടൊക്കെ ഞാൻ തിരഞ്ഞു, ഞാൻ നിന്റെ അടുക്കൽ ഒന്ന് വന്നോട്ടെ. അവൾ ആകെ വിഷമത്തിലായിരുന്നു. അവളുടെ മൃദുവായ ശബ്ദം കേട്ട് താൻ സ്നേഹിച്ച പെണ്ണാണെന്ന് ആ രാജകുമാരന് മനസ്സിലായി. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, ഞാൻ ആ ദുഷ്ടസ്ത്രീയുടെ ശാപത്തിൽ എല്ലാം മറന്നു പോയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ എല്ലാം ഓർക്കുന്നു. എൻ്റെ ശാപം എന്നേക്കുമായി തകർന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവസാനം വിവാഹം കഴിച്ചു. കാരണം ആ ദുഷ്ടയായ വധു അവളുടെ ശക്തി ഇല്ലാതായതുകൊണ്ട് അവൾ രാജ്യം വിട്ടുപോയി. പിന്നീട് ഒരിക്കലും ആ ദുഷ്ട മന്ത്രവാദിനിയെപ്പറ്റി ആരും ഒന്നും കേട്ടിട്ടില്ല.